പാഠം 8. സീനായ് ഉടമ്പടി. കാനാൻ ദേശത്തേക്കുള്ള യാത്രക്കിടയിൽ ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തി. ഈജിപ്തിൽ നിന്നും യാത്ര പുറപ്പെട്ടതിൻ്റെ 3-ാം മാസം 1-ാം ദിവസമാണ് അവർ അവിടെ എത്തിയത്. മലയുടെ മുൻവശത്തായി അവർ പാളയമടിച്ചു. കർത്താവ് സീനായ് മലയിൽ നിന്ന് മോശയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, യാക്കോബിൻ്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടുകഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ. മോശ ചെന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു. ജനം ഏകസ്വരത്തിൽ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ജനത്തിൻ്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു. ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണം. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ജനത്തിൻ്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ. 3-ാം ദിവസം അവർ തയ്യാറായിരിക്കണം. എന്തെന്നാൽ 3-ാം ദിവസം ജനം മുഴുവൻ കാണുക കർത്താവ് സീനായ് മലയിൽ ഇറങ്ങിവരും. മോശ ജനങ്ങളെ ശുദ്ധീകരിച്ചു. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി. മോശ പറഞ്ഞതുപോലെ തങ്ങളെ തന്നെ ശുദ്ധരാക്കി കാത്തിരുന്നു. തങ്ങളുടെ പക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തെ സ്വീകരിക്കാൻ അവർ തയ്യാറായി. ദൈവം സീനായ് മലയിൽ. 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും ഉണ്ടായി. മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. കാഹളധ്വനി അത്യുച്ഛത്തിൽ മുഴങ്ങി. പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്നു വിറച്ചു. ഇടിമുഴക്കത്തോടും കാഹളശബ്ദത്തോടും കൂടി ദൈവം മലമുകളിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ഇസ്രായേൽ ജനം പേടിച്ചു വിറച്ചു. അവർ അകലെ മാറി നിന്നു. ദൈവത്തെ കാണാനും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും അവർ ഭയപ്പെട്ടു. കർത്താവായ ദൈവത്തിൻ്റെ വലിയ മഹത്വം നേരിൽ കാണാൻ അവർക്ക് ധൈര്യമുണ്ടായില്ല. അവർ മോശയോട് പറഞ്ഞു, നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾ കേട്ടുകൊള്ളാം. ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ. മോശ മലമുകളിലേക്ക് കയറി ചെന്നു. അഗ്നിയിലിറങ്ങി വന്ന ദൈവം മോശയോട് സംസാരിച്ചു. 10 പ്രമാണങ്ങൾ അവിടുന്ന് നൽകി. ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കാൻ ഇസ്രായേൽക്കാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അതിലടങ്ങിയിരുന്നു. ദൈവവും ഇസ്രായേലും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ തെളിവായിരുന്നു ദൈവം മോശ വഴി നൽകിയ പ്രമാണങ്ങൾ. മോശ ജനത്തിൻ്റെ അടുത്തു ചെന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു. അവ പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരായി വ്യാജസാക്ഷ്യം നൽകരുത്, അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത്, അയൽക്കാരൻ്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത്. കൽപ്പനകൾ നൽകുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്കു തരാം. നീ അവ ജനത്തെ പഠിപ്പിക്കണം. മോശ തൻ്റെ സേവകനായ ജോഷുവയെയും കൂട്ടി സീനായ് മലയിലേക്ക് പോയി. അതിനു മുമ്പ് ഇസ്രായേൽക്കാരുടെ കാര്യങ്ങൾ അഹരോനെ ഏൽപ്പിച്ചു. 40 രാവും 40 പകലും മോശ സീനായ് മലമുകളിൽ ചെലവഴിച്ചു. ആ ദിവസങ്ങളിൽ കർത്താവിൻ്റെ മഹത്വം അവിടെ ദൃശ്യമായിരുന്നു. ദൈവം ഏറെ കാര്യങ്ങൾ മോശയെ അറിയിച്ചു. ഇസ്രായേൽ ജനം പാലിക്കേണ്ട നിയമങ്ങളും അവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമൊക്കെ മോശയോട് വിവരിച്ചു. കർത്താവിൻ്റെ ബഹുമാനത്തിനായി സാബത്ത് ആചരിക്കുന്നതിനെക്കുറിച്ചും നിർദ്ദേശങ്ങൾ നൽകി. എല്ലാം വിവരിച്ച ശേഷം ദൈവം ഉടമ്പടി പത്രിക മോശയ്ക്ക് നൽകി. പ്രമാണങ്ങൾ അടങ്ങിയ 2 കൽപ്പലകകൾ ആയിരുന്നു അവ. ദൈവം തൻ്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകകളാണ് മോശയ്ക്ക് നൽകിയത്. അവയുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു, ഉടമ്പടി ഉറപ്പിക്കുന്നു. മോശ വഴി ദൈവം നൽകിയ പ്രമാണങ്ങൾ ഇസ്രായേൽക്കാർ സന്തോഷത്തോടെ സ്വീകരിച്ചു. മോശ ദൈവത്തിന് ബലിയർപ്പിച്ചു, ബലിയുടെ രക്തം കൊണ്ട് ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്തു. മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. സ്നേഹമുള്ള ദൈവപിതാവ് തൻ്റെ മക്കൾക്ക് ശ്രദ്ധാപൂർവം നൽകിയ സമ്മാനമാണ് പ്രമാണങ്ങൾ. സന്തോഷത്തോടെ അവ സ്വീകരിക്കാനും നിഷ്ഠയോടെ പാലിക്കാനും ഇസ്രായേൽ ജനത്തിന് കടമയുണ്ടായിരുന്നു. മോശ ഇക്കാര്യം അവർക്ക് വ്യക്തമാക്കിക്കൊടുത്തു. തങ്ങൾ അതെല്ലാം അനുസരിച്ചു കൊള്ളാമെന്ന് അവർ മോശയ്ക്ക് ഉറപ്പു നൽകി. അപ്പോഴാണ് മോശ ഉടമ്പടിക്ക് മുദ്രവെച്ചത്. അതിനുശേഷമാണ് മോശ സീനായ് മലയിൽ കയറി കൽപ്പലകകൾ ഏറ്റുവാങ്ങിയത്. ഏറെ ഒരുക്കത്തോടുകൂടിയാണ് ദൈവവുമായുള്ള ഉടമ്പടിയിൽ ദൈവജനം ഏർപ്പെട്ടത്. ഇസ്രായേൽ ജനം യഥാർത്ഥത്തിൽ ദൈവമായി രൂപാന്തരപ്പെട്ടതും. ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും എന്ന ഉടമ്പടി വാക്യം നിറവേറിയതും ഇതിലൂടെയാണ്. പുതിയ ഉടമ്പടിയും പുതിയ കൽപ്പനയും. പുതിയ ഇസ്രായേലായ സഭ രൂപം കൊണ്ടത് പുതിയൊരു ഉടമ്പടിയിലൂടെയാണ്. ദൈവപുത്രനായ ഈശോയിലൂടെയാണ് ഈ ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത്. സെഹിയോൻ മാളികയിലെ ഒടുവിലത്തെ അത്താഴവേളയിൽ വെച്ച് സ്നേഹത്തിൻ്റെ പുതിയ പ്രമാണം നൽകിയതിനു ശേഷമാണ് ഈശോ ഈ ഉടമ്പടി സ്ഥാപിച്ചത്. അവിടുന്ന് നൽകിയ പുതിയ കൽപ്പന ഇതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. പഴയ പ്രമാണങ്ങളെയും പഴയ ഉടമ്പടിയെയും പൂർത്തീകരിക്കാനാണ് ഈശോ വന്നത്. അവിടുന്ന് പുതിയ കൽപ്പന നൽകി, പുതിയ ഉടമ്പടി ഉറപ്പിച്ചു. ഈശോ നൽകിയ സ്നേഹത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ കടപ്പെട്ടവരാണ് സഭാമക്കളായ നമ്മൾ. ലോകത്തിന് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കൽപ്പനയാണ് ഈശോ നൽകിയ സ്നേഹത്തിൻ്റെ കൽപ്പന. സ്വർഗരാജ്യം ലക്ഷ്യമാക്കി യാത്ര നടത്തുന്ന നാം അനുസരിക്കേണ്ട പ്രധാന കൽപ്പനയാണിത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങു നൽകിയ സ്നേഹത്തിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പാടാം. അഗ്നിയിലെന്ന പോലെ ദൈവം ആഗിരി മേലേ നിന്നു, പത്തു പ്രമാണമടങ്ങും ഫലകം പാർത്തലമിതിനായി നൽകി. മോശകരങ്ങളിലേന്തി ഫലകം മലയുടെ കീഴേ വന്നു, കൽപ്പനയെല്ലാം വിവരിക്കുകയായി കേൾക്കുകയായി ജനങ്ങൾ. സന്തോഷത്തോട് ഇസ്രയേൽ ജനമാ ഫലകം കൈക്കൊള്ളുകയായി, നിത്യമുടമ്പടി ചെയ്തതുപോലായി ബലിയർപ്പിച്ചു മോശ. ദൈവവചനം വായിക്കാം, വിവരിക്കാം. ദൈവം സീനായി മലയിൽ ഇറങ്ങി വന്ന് ഇസ്രായേലുമായി ഉടമ്പടി ചെയ്ത സംഭവം വിവരിച്ചു പറയുക. പുറപ്പാട് പുസ്തകം 20:1-17 വരെയുള്ള വാക്യങ്ങൾ. വഴികാട്ടാൻ ഒരു തിരുവചനം. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരമായിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. പുറപ്പാട് പുസ്തകം 20:6 വാക്യം. നമുക്ക് പ്രവർത്തിക്കാം. നിങ്ങൾ മനഃപ്പാഠമാക്കിയ 10 പ്രമാണങ്ങൾ എഴുതുക. എൻ്റെ തീരുമാനം. ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീർന്ന ഇസ്രായേൽ ജനത്തെപ്പോലെ ഞാനും ദൈവകൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്വന്തം മകനായി മകളായി ജീവിക്കും.